Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
നിർഗ്രോധഫലം അത ആഹരേതി ഇതം ഭഗവൈതി ഭിന്തീതി ഭിന്നം ഭഗവൈതി കിമത്ര പശ്യസീതി അന്യ ഇവ ഇമാന്താനാം ഭഗവൈതി ആസാം അംഗ ഏകാം ഭിന്തീതി ഭിന്ന ഭഗവൈതി കിമത്ര പശ്യസീതി ന കിഞ്ചന ഭഗവൈതി തം ഹോവാച യം വൈ സൗമ്യ ഏതം അണിമാനം നിഭാദയസേ ഏതസ്യ വൈ സൗമ്യ യശോ അണമ്യന ഏവം മഹാൻ നിഗ്രോധസ്തിഷ്ഠതി ശ്രദ്ധസ്വസ്വമേതി സയേഷ അണിമാതം സർവം തസ്സത്യം സാത്മാതത്വമസി സേതുഗേതു ഇതി ഭൂയ ഏവം മാ ഭഗവാൻ വിജ്ഞാപയതു ഇതി തഥാ സ്വമേതി ഹോവാച യദ്യേതത് പ്രത്യക്ഷീകർത്തും ഇച്ഛസ്യതോ അസ്മാം മഹതോ നിഗ്രോധാത് ഫലം ഏകം ആഹരേത്യുക്തഃ തഥാ ചകാര. പറഞ്ഞു, ഇതും അത്യന്തം സ്ഥൂലം പൃഥിവ്യാദി നാമരുപവർ ജഗത് അത്യന്ത സൂക്ഷ്മാത് സദ്രൂപ നാമരുപഹീദർശതോ ജായതെ. ജഗത്ത് നാമരൂപസഹിതമാണ്, സ്ഥൂലമാണ്. അത് നാമരൂപരഹിതമായ സൂക്ഷ്മത്തിൽ നിന്ന് എങ്ങനെ ഉണ്ടാകും? രണ്ടും തമ്മിൽ പരസ്പര ബന്ധം കാണുന്നുണ്ട്. സത്ത് നാമരൂപരഹിതം പരമാർത്ഥത്തിൽ. സത്ത് എന്നുള്ള ശബ്ദം കൊണ്ട് വ്യവഹരിക്കുന്നുണ്ടെങ്കിലും പരമാർത്ഥത്തിൽ അത് നാമരൂപരഹിതമാണ്. ജഗത്ത് നാമരൂപസഹിതം, ഇതെങ്ങനെ യോജിക്കും? ഒരു നിയമമുണ്ട്, ഒരു കാരണത്തിൽ നിന്ന് ഒരു കാര്യമുണ്ടായാൽ അത് കാരണത്തിന്റെ സ്വഭാവം തന്നെ വരണം കാര്യത്തിൽ. മൃത്തിൽ നിന്ന് പാത്രം ഉണ്ടായാൽ പാത്രത്തിനും മൃത്തിന്റെ സ്വഭാവം തന്നെ. നൂലിൽ നിന്ന് വസ്ത്രം ഉണ്ടായിക്കഴിഞ്ഞാൽ വസ്ത്രത്തിന് നൂലിന്റെ സ്വഭാവം തന്നെ. ഇവിടെ അങ്ങനെയല്ല, ഇവിടെ വരുന്ന സ്വഭാവ വ്യത്യാസം എന്താണ്? ഒന്ന് സൂക്ഷ്മം, മറ്റൊന്ന് സ്ഥൂലം. ഇതെങ്ങനെ ഒത്തുചേരും? സൂക്ഷ്മത്തിൽ നിന്ന് എങ്ങനെ സ്ഥൂലം ഉണ്ടാകും? സൃഷ്ടിയിൽ വരുമ്പോൾ സൂക്ഷ്മം എങ്ങനെയാണ് സ്ഥൂലമാകുന്നത്? അതിന് ഉദാഹരണം പറയുന്നു, നിഗ്രോധ യദ്യേത് പ്രത്യക്ഷകൃത്വം ഇച്ഛസി. നിനക്കിതിനെ വ്യക്തമായി ബോധിക്കണോ? എന്നാണ് പ്രത്യക്ഷികൾ. ഈ പറയുന്ന തത്വത്തെ സത്തിൽ നിന്നാണ് സൃഷ്ടി. ജഗത്തിന് കാരണം സത്താണ്. സംശയ വിപരീരഹിതമായി ഗ്രഹിക്കുക, അതാണ് പ്രത്യക്ഷീകരണം. അത് നീ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതോ അസ്മാത് മഹതോ നഗ്രോതാത് ഫലം ഏകം ആഹാര, അതായി മുമ്പിൽ നിൽക്കുന്ന വലിയ വടവൃക്ഷത്തിൽ നിന്നും ഒരു ഫലത്തെ കൊണ്ടുവരും. ഫലമേകം ആഹാര ഇത്യുക്തഹ തഥാചകാര. ശരി, ഉടൻ തന്നെ പുത്രൻ പോയി അവന്റെ ചുവട്ടിൽ നിന്നൊരു ഫലത്തെ കൊണ്ടുവന്നു. സൈതം ഭഗവൃതം ഫലമിതി ദർശിതബന്ധം പ്രത്യാഹ. ശരിത എന്ന് പറഞ്ഞു പിതാവിന്റെ മുമ്പിൽ അതിന്റെ വടവൃക്ഷത്തിന്റെ ഫലത്തെ കൊണ്ടുവന്നു മുമ്പിൽ വച്ച്. അപ്പോൾ പിതാവ് പറയുന്നു, ഫലം ഭിന്ദി, നീ അതിനെ പിളർത്തുക. ഭിന്ന വിദ്യാഭീതരഹരിത, ഞാനതിനെ പിളർന്നിരിക്കുന്നു. തമാഹ പിതാ കിമത്ര വശ്യസി, ശരി, എന്താ നീ അതിനകത്ത് കാണുന്നത്? ആ കായ്ക്കുള്ളിൽ എന്താണ്? വിദ്യുക്തിയാഹ അണ്യോ അണുതരാമേ ധാന ബീജാനി പശ്യാമി ഭഗവീതി. ഇതിൻ്റെ അകത്ത് വളരെ കടകിനേക്കാളും ചെറുതായി എന്റെ ബീജങ്ങളാണ് കാണുന്നത്, എന്റെ വിത്തുകൾ അതാണ് കാണുന്നത്, വളരെ സൂക്ഷ്മമായ വിത്തുകളാണ്. അസാന്ധനാനമേ ഏകാം ധാനമംഗഹി വസ്സഭിന്തി. ശരി, ഒരു കാര്യം ചെയ്യുക, അതിൽ നിന്ന് ഒരു വിത്തിനെ എടുക്കുക, ആ വിത്തിനെ എന്നിട്ട് അതിനെ പിളർക്കുക. ഇത്യുക്ത ഭിന്നാഭവൈതി, ശരി, ഞാനതിനെ പിളർന്നു. ഇത് ഭിന്നാധാനാത്തസ്യം ഭിന്നായാം കിം പശ്യസി. ശരി, നീ ആ അതിസൂക്ഷ്മമായ ആൽവ്യത്തിനെ പിളർന്നപ്പോ എന്താ കണ്ടത്? നകിഞ്ചന പശ്യാമി, ഒന്നും കാണാനില്ല, അതിനകത്തൊന്നും തന്നെ കാണുന്നില്ല. പിന്നെ വിത്തിനകത്ത് എന്താണ് കാണാൻ കഴിയില്ല? കിമത്ര പശ്യസീത് നകിഞ്ചന ഭഗവൈതി. ഗുരുത്തംപുത്രം ഭോവാച വടധാനായാം ഭിന്നായാം എം വട ബീജ അണിമാനം ഹേ സൗമ്യം ഏതെന്ന നിഭാലേശേ എന്ന പശ്യസി. ആ വടബീജത്തിൽ, ആ വിത്തിന്റെ ഉള്ളിൽ ഒരു സൂക്ഷ്മതയുണ്ട്, കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്തോന്നു സൂക്ഷ്മം. അത് നിഭാലേശേ എന്ന പശ്യസി, അത് നീ കാണുന്നില്ല. നീ ആ വിത്തിനെ കാണുന്നുണ്ട്, പക്ഷെ വിത്തിന്റെ ഉള്ളിലിരിക്കുന്ന ആ സൂക്ഷ്മത അവിടെ അവസാനിക്കുന്നു. അതാണ് ഈ വട വൃക്ഷത്തിന് കാരണമായിരിക്കുന്നത്. ഇപ്പൊ നാമരൂപാത്മകമായി ത്രിസ്ഥൂലമായി വടവൃക്ഷത്തിന് കാരണമായത് എന്തോ അത് സൂക്ഷ്മമാണ്. രണ്ടും രണ്ട് തരത്തിലായല്ലോ, സ്ഥൂലത്തിന് കാരണം സൂക്ഷ്മമായി, ആ സൂക്ഷ്മത്തിൽ നിന്നാണ് കാര്യമായ സ്ഥൂലമുണ്ടാകുന്നത്. ഇപ്പൊ തെളിഞ്ഞു. തഥാപി ഏതസ്യ വൈകല സോമേഷ മഹാൻ മഹാൻ നഗ്രോധോ ബീജസ്യ അണിമ്രഹ സൂക്ഷ്മസ്യ അദൃശ്യമാനസ്യ കാര്യഭൂത സ്ഥൂല ശാഖ സ്തംഭ ഫല പലാശവാൻ തിഷ്ഠത്തി ഉത്പന്ന സൻ ഉത്തിഷ്ഠതി ശബ്ദാധ്യാഹാരോ. ഏതസ്യ വൈകല സ്വാമി പറയുന്നു, മനസ്സിലാക്കുക, മഹാൻ നഗ്രോധ ബീജസ്യ, ഈ നഗ്രോധ, ഈ വടവൃക്ഷ എത്ര വലുതാണ്, ആന അതിന്റെ ബീജം അതെത്ര ചെറുതാണ്, അതിന്റെ ഉള്ളിൽ ആണ് ഇതിന് കാരണമായ സൂക്ഷ്മതയിരിക്കുന്നത്. കാരണം ആ ബീജത്തെ പൊളിച്ചു കഴിഞ്ഞപ്പോൾ വെറും തോടായി, പക്ഷെ അതിന്റെ ഉള്ളിലിരിക്കുന്ന സൂക്ഷ്മസ്യ അതിസൂക്ഷ്മമായ ഒന്നിരിപ്പുണ്ട്, ഒന്നും കാണുന്നില്ലല്ലോ, കാണാൻ കഴിയാത്ത ഒന്ന് അതിനകത്തുണ്ട്, അതിന് സൂക്ഷ്മമെന്ന് പറയാൻ പറ്റും. അദൃശ്യമാനസ്യ കാണാൻ കഴിയുന്നില്ല, അതിന്റെ കാര്യം ബോധസ്ഥൂല, അതിന്റെ കാര്യമാണ് ഈ കാണുന്ന സ്ഥൂലമായത്. ശാഖകളുണ്ട്, കായ്ത്തടിയുണ്ട്, ഫലങ്ങളുണ്ട്, ഇലകളുണ്ട്, തളിരിലകളുണ്ട്, അങ്ങനെ ഇതിൽ നിന്നും ഉയർന്നു വന്നു ഉത്തിഷ്ഠ, ഇതിൽ നിന്നും പ്രകടമായി വന്നു, അത്ര ഉയർന്ന് സ്ഥൂലമായി ബൃഹത്തായി നിലനിൽക്കുന്നത് ആ ഒരു ശൂന്യതയിൽ നിന്നാണ്. ശൂന്യത എന്ന് പറഞ്ഞാൽ സൂക്ഷ്മത്തിൽ നിന്നാണ്. കാണുമ്പോൾ അവിടെ ശൂന്യമാണ്, ഒന്നും കാണുന്നില്ല എന്ന് പറഞ്ഞാൽ ശൂന്യമാണ്. പക്ഷെ അവിടെ ഒരു സൂക്ഷ്മമുണ്ട്, സൂക്ഷ്മമായൊരു തത്വം അതിലുണ്ട്. അതാണ് ശരിക്കുള്ള അതിന്റെ ബീജം. അതിൽ നിന്ന് സ്ഥൂലം ഉണ്ടാകാമല്ലോ. അപ്പൊ ഈ സ്ഥൂലമായ ഈ പ്രപഞ്ചം സൂക്ഷ്മമായ ഒന്നിൽ നിന്നും ഉണ്ടാകാം. പറഞ്ഞത് കാരണം പോലെ തന്നെ കാര്യം വേണം, അത് ശരിയാണ്. കാരണം പോലെ തന്നെയാണ് കാര്യം. ആൽവ്യത്തിൽ നിന്ന് ആലയം ഉണ്ടാകത്തുള്ളൂ, മറ്റൊരു വൃക്ഷം ഉണ്ടാകത്തില്ല. അപ്പൊ അവിടെ കാര്യകാരണ നിയമത്തിന് മാറ്റമൊന്നുമില്ല. പക്ഷെ ഇവിടെ വരുന്ന മാറ്റം എന്താണ്? കാരണം സൂക്ഷ്മമാണ്, കാര്യം സ്ഥൂലമാണ്. ഇത് നിയമമാണ്, ഈ നിയമത്തെ കൂടി സ്വീകരിച്ചാണ്. അങ്ങനെയൊരു നിയമമുണ്ട്, കാര്യകാരണങ്ങൾ സമാന സ്വഭാവമായിരിക്കുമെന്ന് പറയുന്നത് പോലെ കാര്യം സൂക്ഷ്മമാണെങ്കിൽ അതിൽ നിന്ന് സ്ഥൂലമായ കാര്യം ഉണ്ടാകാം എന്നുള്ളതും കാര്യകാരണ നിയമമാണ്. അതിന് ദൃഷ്ടാന്തമാണ് വടബീജർ. അതുകൊണ്ട് സൂക്ഷ്മമായ സത്ത് ഇവിടെ പറയുന്നത് ആ വിത്ത് കാണാൻ കഴിയുന്നില്ലല്ലോ, ഇന്ദ്രിയ വിഷയമല്ലല്ലോ എന്നാണ്. ബുദ്ധിക്ക് വിഷയമാകുന്നില്ല. അപ്പോൾ ഇന്ദ്രിയങ്ങൾക്കും ബുദ്ധിക്കും വിഷയമല്ലാതിരിക്കുന്ന സത്തിൽ നിന്ന്, പരമാർത്ഥ സത്തിൽ നിന്ന് ഈ വ്യാവഹാരികമായ ഈ ജഗത്ത് പ്രകടമാകാം. അത് ബുദ്ധിക്കും ഇന്ദ്രിയങ്ങൾക്കും വിഷയമാകുന്നതാണോ? ഇതും സൃഷ്ടിയുടെ നിയമമാണ്, സൃഷ്ടിയുടെ നിയമത്തിനപ്പുറമില്ല. ഇതിൽ വൈരുദ്ധ്യം കാണേണ്ട കാര്യമില്ല. സാമാന്യ ദൃഷ്ടിയിൽ വൈരുദ്ധ്യം വരും. ഇന്ദ്രിയ വിഷയമല്ലാത്തതിന് ഇന്ദ്രിയ വിഷയം ഉണ്ടാകുക, സൂക്ഷ്മത്തിൽ നിന്ന് സ്ഥൂലം ഉണ്ടാകുക, അതീന്ദ്രിയമായതിൽ നിന്ന് സേന്ദ്രിയമായ വിഷയങ്ങൾ ഉണ്ടാകുക, മനസ്സിന് അതീതമായിരിക്കുന്നതിൽ നിന്ന് മനസ്സിന്റെ വിഷയങ്ങൾ ഉണ്ടാകുക. ഇത് വൈരുദ്ധ്യം പോലെ തോന്നും സാധാരണ വ്യക്തിക്ക്. പക്ഷെ ശ്രുതിയുടെ വ്യക്തിയിൽ വൈരുദ്ധ്യം എന്തുകൊണ്ട്? ഒന്ന് പരമാർത്ഥികം, മറ്റൊന്ന് വ്യാവഹാരികം. ഇവിടെയെല്ലാം അദ്വൈതം നമ്മൾ കേൾക്കുമ്പോൾ പരസ്പര വിരുദ്ധമായി തോന്നുന്നു, അങ്ങനെ തോന്നാൻ പറഞ്ഞു. ഇന്നലെ പറഞ്ഞാലല്ലോ ഇന്ന് പറയുന്നു, ഇന്നലെ കേട്ടതല്ല ഇന്ന് കേട്ടതെന്ന് തോന്നാം. അങ്ങനെ വരുന്ന സർവത്ര അതിനെ രണ്ടായിത്തിരിക്കും. അവിരോധത്തെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് ഒന്നിനെ പാരമാർത്ഥികവും ഒന്നിനെ വ്യാവഹാരികവുമായിട്ടെടുത്തു, ഒന്നിനെ വിരോധമുണ്ട്. അല്ലെങ്കിൽ ഈ വിരോധം ഒരു സൂക്ഷ്മത്തിൽ നിന്നങ്ങനെ തോന്നുന്നുണ്ടാകും. പ്രത്യക്ഷമായ അനുഭവത്തിൽ പ്രപഞ്ചത്തിൽ അത് കാണുന്നുണ്ടെങ്കിലും അതൊരു വിരുദ്ധമാണല്ലോ എന്ന് തോന്നുന്നു. അത് അദ്വൈതത്തിന്റെ രീതിയാണ്. തദേജതി തന്നെ ജതി തദ്ദൂരെ തതു അന്തികെ തദന്തരസ്യ സർവസ്യ തതു ഭാഷ്യസ്യ സർവത. ഈ പറയുന്ന രീതി പരസ്പര വിരുദ്ധമായ കാര്യം ഇവിടെ എല്ലായിടത്തും ഇത് തന്നെയാണ്. ഒരിടത്തും ഇതിൽ സമന്വയിപ്പിക്കാം. ആ സമന്വയദൃഷ്ടി ഉള്ള ഒരാള് എന്ത് പറഞ്ഞാലും അത് അദ്വൈതം തന്നെ. അദ്വൈതത്തെ സമന്വയിപ്പിക്കാമെന്ന് മാത്രമല്ല, എന്ത് പറഞ്ഞാലും അത് അദ്വൈതമായിട്ട് മാറും. കാരണം ആ രണ്ട് തലത്തെ ഇതിന് രണ്ടിനും നിലനിൽക്കുന്നു, പരമാർത്ഥികമായ തലത്തിൽ, മറ്റൊന്ന് വ്യാവഹാരികമായ തലത്തിൽ. അതുകൊണ്ട് അദ്വൈതത്തിൽ വിരോധമില്ല. നമുക്കിങ്ങനെ തോന്നും ഈ തത്വത്തെ മനസ്സിലാക്കിയിരുന്നു. ശബ്ദാധ്യഹാരിക അങ്ങനെ ആ സൂക്ഷ്മത്തിൽ നിന്ന് വന്ന് പ്രകടമായി വളർന്ന് ഉയർന്ന് വളരെ വിശാലമായി പ്രത്യക്ഷമായി നിൽക്കുന്നു. എന്നുള്ള അർത്ഥം കൊടുക്കാം. അത് ശ്രദ്ധസ്വ സൗമ്യ സദേവാണിമിന് ഹസ്തൂലം നാമരൂപാധിമത്താര്യം ജഗതുത്പന്നമിതി. അത് ശ്രദ്ധസ്വ ഇവിടെ ശ്രോതാവ് ശ്രവണം ചെയ്യുന്ന ആള് മനസ്സുകാരനല്ല, വേദാധ്യയനമൊക്കെ ചെയ്ത ആളാണ്. അപ്പോ ഈ വേദാധ്യയനം ചെയ്യുന്നതുകൊണ്ട് കൂടുതൽ ശാസ്ത്രബോധമുള്ളതുകൊണ്ട് ഗുണമുണ്ട്, ദോഷമുണ്ട്. ദോഷം വരുന്നത് എന്താണ്? കൂടുതൽ പൂർവപക്ഷങ്ങൾ മനസ്സിൽ വരും, കൂടുതൽ ചിന്തിക്കും, കൂടുതൽ ചോദ്യങ്ങൾ മനസ്സിൽ. ഗുണമെന്ന് പറയുന്നത് എന്താണ്? അത് എളുപ്പം പരിഹരിക്കാൻ പറ്റും, എന്നിട്ട് എളുപ്പം അയാളെ സത്യത്തിലേക്ക് അടുപ്പിക്കാൻ പറ്റും. ഇപ്പോൾ സിദ്ധാന്തത്തെ കുറിച്ച് വിശദീകരിക്കുമ്പോൾ മനസ്സ് കൂടുതലും പൂർവപക്ഷത്തിലാണെങ്കിൽ സിദ്ധാന്തം ഗ്രഹിക്കാൻ പ്രയാസമില്ല. അങ്ങനെ സാറിന് സംഭവിക്കാം, കാര്യം ആ തത്വത്തെ വിശദീകരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കും അതങ്ങനെ ശരിയാകും, അതെങ്ങനെയാകും. അത് എങ്ങനെയും ശരിയാകാം എന്നുള്ളതിന് പകരം അത് ശരിയാകാനുള്ള വഴി നമുക്ക് എല്ലാം മറിച്ച് അത് എങ്ങനെ ശരിയാകാതിരിക്കാം അങ്ങനെ ചിന്തിക്കും. വിപരീത ഭാവന, വിരുദ്ധ ഭാവന, ഇതും മനസ്സിൽ കടന്നു. മനസ്സിന്റെ ഒരു സ്വഭാവമാണ്, ചിലരുടെ മനസ്സിൽ അത് കൂടുതലായി. അങ്ങനെ വന്നു കഴിഞ്ഞാൽ മനസ്സെപ്പോഴും വികല്പാവസ്ഥയിലായി. മനസ്സ് വിരുദ്ധ ബോഡിയിലായിരിക്കും, അത് അങ്ങനെയാകാമോ ഇങ്ങനെയാകാമോ. ഇവിടെ അങ്ങനെയല്ല, നേരിട്ട് ബോധിപ്പിക്കുകയാണ് തത്വമസി, അത് നീയാണ്. അതിൽ പിന്നെ വേറെ വികല്പങ്ങളൊന്നുമില്ല, രണ്ട് ബോഡിയും സദാത്മ ഏകത്വം എന്നാണ് ബോധിപ്പിക്കുന്നത്. പക്ഷെ കേൾക്കുന്നവന് പലതും മനസ്സിൽ വരും, അതങ്ങനെ സംഭവിക്കും, അങ്ങനെ സംഭവിക്കും, എന്തുകൊണ്ടങ്ങനെ സംഭവിക്കും, ചോദ്യങ്ങൾ, അതാണ് പൂർവപക്ഷം എന്ന് പറയുന്ന വികല്പങ്ങൾ. അപ്പോൾ മനസ്സിനെ സിദ്ധാന്തത്തിൽ ഊന്നി നിർത്താൻ കഴിയില്ല, ഉറപ്പിച്ച് നിർത്താൻ കഴിയില്ല. അവിടെയാണ് പറയുന്നത് ശ്രദ്ധസ്വ, നീ ശ്രദ്ധിക്കണം. നമ്മളൊരു കാര്യം സാധാരണ ലൗകികമായൊരു കാര്യം ഒരു കുട്ടിയെ പഠിപ്പിക്കുന്നു, ഒരേ കാര്യം തന്നെ പലതവണ പറയുന്നു, ഓരോ തവണ കേൾക്കുമ്പോഴും വീണ്ടും ചോദിക്കുന്നു അതെങ്ങനെ അതെങ്ങനെയെന്ന് വീണ്ടും ചോദിക്കുന്നു. അവസാനം സൈകട്ട് പറയുന്നു, കുറച്ചുകൂടി ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഞാൻ താൻ പറയേണ്ടതെല്ലാം പറഞ്ഞു കഴിഞ്ഞു, തത്വമസി എന്ന് പറഞ്ഞപ്പോൾ ഉപദേശം ഇവിടെ അവസാനിച്ചു. പക്ഷെ കേൾക്കുന്നവന് കാര്യം പിടികിട്ടുന്നില്ല, അത് ലൗകികമായാലും ശരി ആത്മീയമായാലും ശരി ഈ പ്രശ്നം ഉണ്ടാവും. പിന്നെ ഒരു വഴിയുള്ള എന്താണ്? നീ ശ്രദ്ധിക്കുക, ഇതുവരെ പറഞ്ഞ് ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അതുകൊണ്ട് തന്നെ കാര്യം പിടികിട്ടിയത്. അത് ഇതുവരെ പറഞ്ഞ് ശ്രദ്ധിച്ചില്ല, വേണ്ടവണ്ണം ശ്രദ്ധിക്കാൻ കഴിഞ്ഞില്ല, അതുകൊണ്ട് ശ്രദ്ധിക്കുക. അതുകൊണ്ട് സർവത്ര ആധ്യാത്മിക ശാസ്ത്ര ഉപദേശത്തിൽ എല്ലായിടത്തും പറയും ശ്രദ്ധ അത് മുഖ്യമാണ്. ശ്രദ്ധസ്യ സൗമ്യ, ശ്രദ്ധ സാധാരണഗതിയിൽ നമ്മൾ പറയും ശാസ്ത്രസ്യ ഗുരുവാക്യസ്യ സത്യബുദ്ധി, വളച്ച സത്യബുദ്ധി, പലപ്പോഴും വിശ്വാസം, അതെല്ലാം ശരിയാണ്. കാരണം ശ്രദ്ധയ്ക്ക് പല മാനങ്ങളുണ്ട്, അതെല്ലാം ശ്രദ്ധയിൽ വരുന്നുണ്ട്. അത് ഒരർത്ഥമല്ല, പല അർത്ഥമുള്ളതാണ് ശ്രദ്ധ. ഒരു പഠിക്കുന്ന കുട്ടിയോട് അവന് പഠിപ്പിച്ചിട്ട് അവനോട്ട് മനസ്സിലാകുന്നില്ല, വീണ്ടും പഠിപ്പിക്കുന്നു മനസ്സിലാകുന്നില്ല, പറയും നിനക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ്, ശ്രദ്ധയില്ലാത്തതുകൊണ്ടാണ് മനസ്സിലാകുന്നത് എന്ന് പറഞ്ഞാൽ എന്താ നേരിട്ടുള്ള അർത്ഥം? നിനക്ക് ശ്രദ്ധയില്ലാത്തതുകൊണ്ട് ഇതുപടി അത് തന്നെ പറയുന്നു, എന്തുകൊണ്ട് മനസ്സിലാകുന്നില്ല? ശ്രദ്ധയില്ല. അപ്പൊ ശ്രദ്ധ എന്ന് പറഞ്ഞാൽ എന്താ അവിടെ താത്പര്യം? നിനക്കതിനൊട്ട് ശ്രദ്ധയില്ല, എന്നുവെച്ചാൽ നിനക്കതിന് താല്പര്യമില്ല. താത്പര്യം വരണം, തത്പരത. ഏതൊരു വിഷയത്തെയാണോ ഗ്രഹിക്കേണ്ടത് ആ വിഷയപരത വരും. ശ്രദ്ധ വരേണ്ടത് മനസ്സിലാണ്. മനസ്സിലാ വിഷയം മാത്രമേ വരാവൂ എന്നർത്ഥം. പരം എന്ന് വെച്ചാൽ മുഖ്യം, ഏകം, കേവലം. ആ വിഷയം മാത്രമേ വരാവൂ, മറ്റൊരു വിഷയം കടന്നു വരാൻ പാടില്ല. അതില്ല, അതാണ് താല്പര്യം എന്ന് പറയുന്നത്. തത്പരം, തസ്യ ഭാവം താത്പര്യം തത്പരത എന്ന് പറയും. അപ്പോൾ ഒരു വിഷയത്തെ ഗ്രഹിക്കുമ്പോൾ അത് മാത്രമായിരിക്കുക മനസ്സിൽ, മനസ്സതിനെ മാത്രം ഗ്രഹിക്കുക, പൂർവക്ഷങ്ങളില്ലാതെ തത്വത്തെ മാത്രം ഗ്രഹിക്കുക, മനസ്സിന് തത്വത്തിൽ ഉറപ്പിക്കുക. ആ താത്പര്യം അതാണ് ശ്രദ്ധ. അതില്ലാത്തതുകൊണ്ടാണ് ചോദ്യം വരും, അതെങ്ങനെ സംഭവിക്കും, അതെങ്ങനെ ആകും. ചോദ്യം തെറ്റുള്ളതല്ല, ആ ചോദ്യത്തിന് സമാധാനം ബോധിപ്പിച്ചാലും വീണ്ടും ആ ചോദ്യം നിൽക്കുന്നതാണ് കാരണം. അവിടെയാണ് ഉന്നത. ചോദ്യം വരുന്നതിൽ പൂർവക്ഷമില്ലാതെ സിദ്ധാന്തം മനസ്സിലാകത്തില്ല. പക്ഷെ പൂർവക്ഷം കൊണ്ട് പൂർവക്ഷത്തിന് സമാധാനം പറഞ്ഞ് സംശയത്തെ നിവർത്തിപ്പിച്ചാലും വീണ്ടും ആ സംശയം, അതേ സംശയം കടന്നു കഴിഞ്ഞു വീണ്ടും വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുക. എന്താ സ്പഷ്ടമാണ്, താത്പര്യമില്ല മനസ്സിന്. ഇവിടെ എന്താ വിഷയം? സത്താണ് വിഷയം, സദാത്മേകത്വം. അപ്പൊ മനസ്സ് ആ താത്പര്യം വരുന്നത്, തത്പരത വരുന്നത്. അതാണ് ശ്രദ്ധാമയോ എം പുരുഷ. കൃഷ്ണനെ കുറിച്ച് പറയുമ്പോൾ മുമ്പ് വന്നിട്ടുള്ളത് ശ്രദ്ധാമയനാണ്. ആ തത്പരത വരണം, സന്മയത്തെ മനസ്സിൽ വരണം. കാരണം ഇവിടെ ബാഹ്യമായ ഒരു തത്വത്തെ അല്ല പറയുന്നു, തത്വം ഇവിടെ അനന്യമാണ്. അനന്യം എന്ന് പറയുമ്പോൾ എന്തിനോട് അനന്യം? തത്വം ശ്രവിക്കുന്നത് ആരാ? ഈ തത്വം ശ്രവിക്കുന്ന മനസ്സാണ്. അങ്ങനെ ഒരു വിഷയം കിട്ടാൻ പ്രയാസമാണ്. സത്തല്ല, കണക്ക് സയൻസും ഒക്കെ പഠിക്കുമ്പോൾ വിഷയം അന്യമായി പോകുന്നു, ബാഹ്യമായി പോകുന്നു. ഇവിടെ അതല്ല, ഇവിടെ വിഷയം സത്താണ്. വിഷയത്തെ ഗ്രഹിക്കുന്ന മനസ്സാണ്. മനസ്സ് ആ തന്മയമാകണം, തത്പരമാകണം, സന്മയമാകണം. അതാണ്. അതെങ്ങനെ സംഭവിക്കും? കാരണം മനസ്സിന്റെ സ്വരൂപം അതാണ്, സത്താണ്. സത്തിലാണ് മനസ്സ് പ്രകാശിക്കുന്നത്. ആ താത്പര്യം എന്ന് പറയുന്നത് ഇവിടെ കണക്കോ സയൻസോ പോലെ അവിടെ മനസ്സ് വിഷയനിഷ്ഠമാകും, ബാഹ്യ വിഷയനിഷ്ഠമാകും. അവിടെ നമ്മൾ പറയും എന്താണ്? പുസ്തകത്തെ കാണുന്നു, പുസ്തകത്തെ മനസ്സ് ഗ്രഹിക്കുന്നു എന്ന് പറയും. അത് സംഭവിക്കുന്നു. അത് വേറെ ഇതിലും പറയും, മനസ്സ് വിഷയരൂപത്തിലാകുന്നു എന്ന് പറയും. അങ്ങനെ പറയും. അങ്ങനെ പറയുന്നതിന്റെ താല്പര്യം എന്താണ്? അദ്വൈതത്തിൽ തന്നെ സാങ്കേതികമായി പറയുമ്പോൾ പറയും, മനസ്സ് ബ്രഹ്മാകാരമാകുന്നു എന്ന് പറയും. കേട്ടുകഴിഞ്ഞാൽ എന്തോ ഒരു അത്ഭുതം പോലെ നമുക്ക് തോന്നും. ബ്രഹ്മാകാരവൃത്തി, ചർമ്മവൃത്തി, അഖണ്ഡാകാരവൃത്തി, വിവേകവൃത്തി, ഇങ്ങനെയൊക്കെയുള്ള പല ഭാഷകളിൽ സാങ്കേതിക വേദാന്തം എന്ന് പറയും. അതിനിങ്ങനെ പറയും. അപ്പോൾ നമ്മൾക്ക് തോന്നും എന്താണ്? ആ ബ്രഹ്മം എന്ന് പറയുന്ന ഒരു വലിയ സാധനമുണ്ട്, മനസ്സ് പോയിട്ട് അതിന്റെ രൂപത്തെ പ്രാപിക്കുന്നു, അതിന്റെ ആകാരത്തെ പ്രാപിക്കുന്നു എന്നൊക്കെയുള്ള ഭാവനകൾ നമ്മുടെ മനസ്സിൽ വരും. ഇതിനു പിന്നെ അതെങ്ങനെ എന്നാകുന്ന അതിനെ പ്രതീക്ഷിച്ചിരിക്കും. അതല്ല തത്പരത എന്ന് പറയുന്നു. അത് തന്നെ പക്ഷെ അതിന്റെ താല്പര്യം നമ്മൾ ധരിക്കുന്നതല്ല. അതാണ് അതല്ല എന്ന് പറയുന്നത്. അത് സന്മയമായി തീരുന്നു മനസ്സ്. അതാണ് താത്പര്യം. അങ്ങനെ ആയിത്തീരുന്നു. എന്തുകൊണ്ട്? മനസ്സ് അതാണ്, സത്താണ് മനസ്സ്. മനസ്സിനെ ഗ്രഹിക്കാൻ തുടങ്ങുന്നു, മനസ്സിനെ ഗ്രഹിക്കുന്നു, ഗ്രഹിക്കുമ്പോൾ അതിന്റെ സ്വഭാവം മാറി. ഇതേതുപോലെ അഗ്നി എണ്ണയും തിരിയുമെല്ലാമായിട്ട് അത് അഗ്നിയെ ഗ്രഹിക്കാൻ തുടങ്ങുന്നു. അപ്പോൾ അത് രണ്ട് രീതിയിലാണ്, തിരി അഗ്നിയെ സ്വീകരിക്കാൻ തുടങ്ങുന്നു. പക്ഷേ അഗ്നി അതിന് ജ്വലിച്ചാലോ? ജ്വലിച്ചു കഴിഞ്ഞാൽ പിന്നെ അവിടെ രണ്ടില്ല, സ്വയം അത് അഗ്നിമയമായി തീർന്നു, എന്നാലും ജ്വലിക്കാൻ പറ്റും. അത് ഗ്രഹിക്കാൻ വരുമ്പോഴും രണ്ടായിരിക്കുകയാണ്, അഗ്നി പേര് തിരി പേര്. അത് ഗ്രഹിച്ചു കഴിയുമ്പോൾ സ്വയം അത് അഗ്നിമയമായി തിരിയാണ്, അവിടെ നമുക്ക് വേർതിരിക്കാൻ പറ്റും. ഇത് തിരിയാണ്, ഇത് അഗ്നിയാണെന്ന് വേർതിരിക്കാൻ പറ്റും. എവിടെയാണോ അത് ഗ്രഹിച്ചിരിക്കുന്നത് അവിടെ രണ്ടില്ല, തിരി സ്വയം അഗ്നിയായി തന്നെ മാറി. അതുപോലെ പറയും, ജ്ഞാനത്തിന്റെ ഇന്ധനമാണ് മനസ്സ്, മനസ്സാകുന്ന ഇന്ധനത്തിലാണ് ജ്ഞാനം പ്രകാശിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഗ്രഹിക്കുമ്പോൾ മനസ്സ് സ്വയം സന്മയമായി തീരുന്നു.